ആയതും ചെയ്യും. കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയിൽ കോപത്തിന്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ നമ്മെ കുറിച്ചുള്ള വാസ്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിനെ ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയിട്ട് പരിച്ഛേദനക്കാർ എന്ന പേരുള്ളവരാൽ അഗ്രചർമ്മിക്കാർ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാക്തത്വത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവേൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചു പ്രകടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏകശരീരത്താൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിന്റെ ബദനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെ കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായിരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മയെ ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടക്കുന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിലെയും ആഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സമമുഖാന്തരം മാറുമായിരുന്നു. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലേക്ക് വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകിയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനർത്ഥവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തുവിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ ഉയരൂനി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്നും സകല വിശുദ്ധന്മാരുടെ കൂടെ ഗ്രഹിക്കാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൽ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവിലും എന്നേക്കും തലമുറയാകും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം പുതിയ വിനയത്തോടും സ്വാമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൽ ഐക്യത സമാധാന ബന്ധനത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുകയും നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന് ആത്മാവൊന്ന് കർത്താവ് ഒരുവൻ വിശ്വാസമൊന്ന് സ്നാനമൊന്ന് എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവനൊരുവൻ. എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറിയെന്നാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലല്ലോ. ഇറങ്ങിയവൻ സകലത്തെയും ഇറക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കറിയവനുമാകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരും ആയും ചിലരെ സുവിശേഷകന്മാരുമായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവിലും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ശരീരാലും പ്രായത്താലും തെറ്റിച്ചു കളഞ്ഞ കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുവിളരുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉതവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറയുന്നത് എന്തെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്നകന്ന് മനം കലമ്പിച്ചു പോയവരാകിയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ച് എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചുള്ളിലെ ആത്മാവ് പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ബലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ആകയാൽ ബോസ്കു ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. നാം തമ്മിൽ അവയവങ്ങളെല്ലോ കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കാൻ ഇരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുമ്പോഴും നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിനെ ഇടം കൊടുക്കരുത്. കള്ളൻ ഇനി കക്കാത്ത മുട്ടുള്ളവന് ദാനം ചെയ്യുവാനുണ്ടാകേണ്ടത് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക എത്ര വേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടത് അത്യാവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഭാഗങ്ങളുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദേഹം മനസ്സിലുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ദുർനടപ്പും യാതൊരശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും വരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം പൊട്ടച്ചൽ കളിവാക്ക് ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും വരുത്. സ്തോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ അശുദ്ധൻ വിഗ്രഹാരാധിയായ ദൈവാഗ്രഹി ഇവർക്ക് ആർക്കും ക്രിസ്തുവിലും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കേട്ടവരുടെ മേൽ വരുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മുമ്പേ നിങ്ങൾ ഇരുട്ടായിരുന്നു, ഇപ്പോഴോ കർത്താവിന്റെ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. സകല സൽഗുണവും നീതിയും സത്യമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്ന പറവാൻ പോലും ജജിക്കുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടമെന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർമടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനവും ചെയ്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം പിതാവാകുന്നു പിതാവാകുമായവൻ എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. ക്രിസ്തുവിൽ ഭയത്തിൽ അന്യോന്യം ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഭാര്യമാരെ കർത്താവിൻ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്കും സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്തിൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറാ ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയ്ക്ക് ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുന്നിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്ത ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും അവന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുക എത്രയെ ചെയ്യുന്നത്. നാമോ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അതിനർത്ഥം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ തന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പേൻ. അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിയിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന വാക്യത്തോടുകൂടിയ ജകൽപ്പനയാകുന്നു. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. ദാസന്മാരെ, ജഡപ്രകാരം യജമാനായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൽ ഏകാഗ്രതയിൽ ഭയത്തോടും മറയലോടും കൂടെ അനുസരിപ്പീൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോട് ചെയ്യും. മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പീൻ. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്കും കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവൻ എന്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിക്കുകയും ചെയ്യുവേൻ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവേൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കീൻ. കഴിയേണ്ടതിനും ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവേൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളും സ്വർഗങ്ങളിലെ ദുഷാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമീപിച്ചിട്ട് സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുകയും നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിലനിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുകയും പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ സ്ഥിരത കാണിപ്പീൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാധിപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കുമ്പോഴും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എന്റെ അവസ്ഥ നിങ്ങളെ അറിയിക്കേണ്ടതിന് പ്രിയ സഹോദരം കർത്താവിന്റെ വിശ്വസ്ത ശുശ്രൂഷക്കാരനുമായ ചെക്കോസ് നിങ്ങളുടെ സകലവും അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ വസ്തുത അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. പിതാവെ, അധികത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടുകൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. ക്രിസ്തുയേശുവിന്റെ ദാസരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകർമാർക്കും കൂടെ എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ യേശു ക്രിസ്തുവിന്റെ നാളുപോലും അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ ഒക്കെയും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൃപയിലേക്ക് കൂട്ടാളികളായി നിങ്ങളെ ഒക്കെയും എന്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എന്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ചുള്ള വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. ക്രിസ്തു യേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുമാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കണം എന്ന ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലരും ഇറച്ചിയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിന് പുകഴ്ചയ്ക്കായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിബലം നിറഞ്ഞവരുമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ച സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തം ആകുന്നു എന്ന് അകമ്പടി പട്ടാളത്തെയൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്ക പേരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൻ ധൈര്യം കൊണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനികയും ചെയ്തിരിക്കുന്നു. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. ചിലരോ നല്ല മനസ്സോടെ തന്നെ അവർ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായി ഞാൻ ഇവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് സ്നേഹത്താൽ ചെയ്യുന്നു. മറ്റവരോ എന്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടല്ല ശാഠ്യത്താലത്തെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. പിന്നെ എന്ത് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏതു വിധമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും ഇത് എനിക്ക് രക്ഷാകരണമായി തീരുന്നു എന്ന് ഞാൻ അറിയുന്നു. എങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ എപ്പോഴും മഹിമപ്പെടുകയേ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഞാൻ അറിയുന്നില്ല. ഈ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആവശ്യമുണ്ട്. അത് അത്യുത്തമമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തമേറെ ആശ്വാസം. ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കുമെന്നും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമെന്നും അറിയുന്നു. അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നതിനാൽ എന്നെ കുറിച്ച് നിങ്ങൾക്കുള്ള പ്രശംസ ക്രിസ്തു യേശുവിൽ വർദ്ധിപ്പാനിടയാകും. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളിൽ ഒന്നിലും കുരുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം മാത്രം നടപ്പീൻ. ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു. ഇത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടമനുഭവിക്കാനും കൂടെ നിങ്ങളും വരെ നൽകിയിരിക്കുന്നു. നിങ്ങൾ എങ്കിൽ കണ്ടതും ഇപ്പോൾ എന്നെ കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കുമുണ്ടല്ലോ. ക്രിസ്തുവിൽ നല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൽ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിൽ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ടായിക്കമെത്തപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും ശാഠ്യത്താലോ ദുരവസാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തരും മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുകയും ഒരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റവന്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോട് കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ തന്നെ താൻ താഴ്ത്തി മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൽ സർവ്വലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികെ തിരിക്കുമ്പോൾ മാത്രമല്ല ദൂരെ തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയപ്പോഴും മുറിയലോടും കൂടെ നിങ്ങളെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പേൻ. ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാവേണ്ടതിന് എല്ലാ പെരുപൂർവും വാദവും കൂടാതെ ജീവീൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയല്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോടെല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പിൻ, എന്നോടുകൂടെ സന്തോഷിപ്പിൻ. എന്നാൽ നിങ്ങളുടെ വസ്തു അറിഞ്ഞിട്ട് എനിക്ക് മനം തകർന്നതിന് തിമത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്ത കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ പോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾക്കറിയുമല്ലോ. ആകയാൽ എന്റെ കാര്യം എങ്ങനെയാകും എന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു. ഞാനും വേഗം വരുമെന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ എന്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എന്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ പെത്രോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചിരുന്നു. അവൻ ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു. സത്യമെങ്കിലും ദൈവം അവനോടുകൂടെ കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കാൻ എന്നോടും കരുണ ചെയ്തു. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുകയും ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പീൻ. എനിക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തന്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വില നിമിത്തം മരണത്തോളമായി പോയത്. ഒടുവിൽ എന്റെ സഹോദരന്മാരെ, ക്രിസ്തുവിൽ സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്ക് അത് ഉറപ്പിക്കുന്നു. നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. നാമല്ലോ പരിച്ഛേദനക്കാർ. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. എട്ടാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാദി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്ന് എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും, ഇങ്ങനെ ബലവീതനെയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് നിന്നില്ല എന്നെണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്നും ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കാക്കി ഓടുന്നു. നമ്മിൽ തികഞ്ഞവർ ഒക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിനും നിങ്ങൾക്ക് വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ച പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു എന്ന മാതൃക പ്രകാരം നടക്കുന്നവരായും കുറിക്കൊള്ളവേ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറെ ലജ്ജയായി അവർ മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ എന്നും കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവന്റെ സകലവും തനിക്ക് കീഴ്പ്പെടുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ പ്രിയമുള്ളവരെ, കർത്താവിൽ ഏകചിന്തയോടെ ഇരിപ്പിൻ. ഞാൻ യുവതിയെയും സുന്ദുക്കയെയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാലിനെ അണികളായുള്ളവരെ, അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലൈമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയുക എത്രയും വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. ഒളിവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ധനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സജീവതയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ഏത് അത് ചിന്തിക്കുകയും ചിന്തിച്ചുകൊള്ളുകയും എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടുമുള്ള പ്രവർത്തിപ്പീൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നുവെങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയരെ സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയയിൽ നിന്ന് പുറപ്പെട്ടാറെ. നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെറു കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. തെസലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ ഒന്ന് രണ്ടു വട്ടം അയച്ചു തന്നുവല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഉയർന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാമുണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു. നിങ്ങൾ അയച്ചുതരുന്ന സൗരഭ്യവാസനയായ ദൈവത്തിന് പ്രസാദവും സുഗ്രാഹികവുമായ യാഗമായി എപ്രസോത്തിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മാസത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമ്മുടെ ദൈവവും പിതാവുമായ എന്നേക്കും മഹത്വം. ആമീൻ. ക്രിസ്തു യേശുവിൽ ഓരോ വിശുദ്ധനും വന്ദനം ചെയ്യുവിൻ. എന്നോടുകൂടെയുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വിശുദ്ധന്മാർ എല്ലാവരും, വിശേഷാൽ കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെല്ലുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനെ കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവമേ സ്തുതിക്കുമാകുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കുള്ള സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ അർത്ഥാവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവരാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സൗത്ത് ഫസ്റ്റ് പദയാത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ നടത്തിക്കൊണ്ടുവരുന്ന ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ അത്ഭുതകരമായി പ്രതിബന്ധങ്ങൾ അനവധിയെങ്കിലും തളർന്നു വീഴാതെ തകർന്നു പോകാതെ തന്റെ ബലമുള്ള കരങ്ങളിൽ താങ്ങുന്ന സ്വർഗത്തിലെ അപ്പന് ഈ പ്രഭാതത്തിൽ നമുക്ക് സ്തുതി കരേറ്റാം. ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിനടിസ്ഥാനമിടുകയും ഇതിന് നേർത്ത് നൽകി ചെയ്യുന്ന എല്ലാ പിതാക്കന്മാരെയും സ്നേഹാദരവോടെ സ്മരിക്കുന്നു. ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേക വന്നിയ മാമനച്ചൻ, പ്രിയപ്പെട്ട ജി ടി വർഗീസച്ചൻ, ശ്രീ ഐസക്കച്ചൻ, ബിജോയി അച്ഛൻ, ഇന്നത്തെ ശുശ്രൂഷയിൽ ഡാലസ് സെന്റ് പീറ്റേഴ്സ് പള്ളി വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛൻ, ഞങ്ങളെ ജോബി അച്ഛൻ എന്ന് വിളിക്കും, അച്ഛനുമുണ്ട്. പലപ്പോഴും അച്ഛനെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ആളാണ്. പ്രിയപ്പെട്ട അച്ഛനെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ വൈദിക സഹോദരങ്ങൾക്കും പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ ധന്യമായി തീരുവാനും നമുക്കൊക്കെയും അത് അനുഗ്രഹത്തിന് നിദാനമായി തീരുവാനും ഇടയാകണമേ എന്ന് വീണ്ടും ആമുഖമായി ഉറപ്പിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 182-ാമത്തെ ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കുകയാണ്. എൻ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിയിടും ഞാൻ, തന്റെ മാധുര്യമേറും നാമമതേ സ്തുതി ഗീതങ്ങൾ പാടിയിടും ഞാൻ എന്നുള്ള ഗീതം ദൈവമുമ്പാ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. എൻ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിയിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമതേ സ്തുതി ഗീതങ്ങൾ പാടിയിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമതേ സ്തുതി ഗീതങ്ങൾ പാടിയിടും ഞാൻ, കണ്ണുനീരവൻ തുടച്ചിടുമേ കരുണയിൻ കരം നീട്ടിടുമേ, കണ്ണുനീരവൻ തുടച്ചിടുമേ കരുണയിൻ കരം നീട്ടിടുമേ, എന്റെ കാതുറി നായകനേശുമതി എന്റെ പാപങ്ങളകറ്റിടുവാ, എന്റെ കാതുറി നായകനേശുമതി എന്റെ പാപങ്ങളകറ്റിടുവാ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമതി എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമതി സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ, പാരനൻ വിളി കേട്ടിടുമ്പോ പരമാനന്ദം ലഭിച്ചിടുമേ, പാരനൻ വിളി കേട്ടിടുമ്പോ പരമാനന്ദം ലഭിച്ചിടുമേ, എന്റെ ആകൃത്യങ്ങളൊക്കെയുമാവൻ കൃപയ അതിവേഗമകത്തിടുമേ, എന്റെ ആകൃത്യങ്ങളും അതിവേഗമകത്തിടുമേ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമതേ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യവ ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദിമുതൽ നിന്നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി, ആദികളായോട് കാരണീ നമിശ്യ രാജാവേ നിനക്ക് സ്തുതി ബാറിക്കുമോ. ദുർഗസ്സനായ നിങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരബലമായ കർത്താവ് യേശുമേശ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൃത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
പറയ്ക്കുമോ വിശേഷ ജ്ഞാനമുള്ളവരുടെ പ്രകാശവും ജീവനുമായ യേശുമേശയ തമ്പുരാനെ, നിന്റെ വിശുദ്ധന്മാരുടെ കൂടെയുള്ള ആനന്ദത്തിൽ നിന്ന് ഞങ്ങളെ നീ വിരോധിക്കരുത്. ഞങ്ങൾക്ക് യോഗ്യതയില്ലായും ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കാതെയും ഇരിക്കെ ഇവിടെ അവരോടുകൂടെ ചേരുവാൻ പാപികളായ ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തുകൊണ്ട് നിന്റെ രാജ്യത്തിലെ മണവറയിൽ അവരോടുകൂടിയുള്ള വാസത്തിൽ നിന്ന് നീ ഞങ്ങളെ തള്ളിക്കളയരുത്. ഞങ്ങളുടെ കർത്താവെ, അവരുടെ വഴികൾ നടപ്പാനും അവരുടെ കൽപ്പനകളെ ആചരിപ്പാനും നീ ഞങ്ങൾക്ക് ബുദ്ധി നൽകണമേ. അവരുടെ സുഹൃത്ത് ഫലങ്ങളിൽ നിന്ന് പഠിക്കുവാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. അവരെപ്പോലെ ഞങ്ങളുടെ ഹൃദയത്തെ വെടിപ്പാക്കണമേ. അവരെപ്പോലെ ഞങ്ങളുടെ ശരീരത്തെ ശുദ്ധീകരിക്കണമേ. അവരുടെ അങ്കികളുടെ വിളിമ്പേൽ അഭയപ്രായപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുവാനും അവരുടെ അവകാശത്തിലേക്ക് ഓഹരിയിലേക്കും ചെന്ന് പറ്റുവാനുമായിട്ട് നിന്റെ കൃപ മൂലം ധാരാളമായ കരുണയാലും ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ഒരിക്കലും കോപിക്കാത്തവനും ദയവോടെ അകൃത്യങ്ങളെയെല്ലാം വായിക്കുന്നതിനുമായ നല്ലവനെ ഞങ്ങളുടെ ഹൃദയം നിന്റെ സമാധാനം കൊണ്ടും ദുഷ്ടനെ കടക്കുവാൻ കഴിയാത്ത വേർപെടാത്ത സ്നേഹം കൊണ്ടും നിറയ്ക്കുമാറാകണമേ. ആശോപമുക്കൂല സഭാൻ ലവോൽ മീൻ.
ാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. വീണ്ടും ധന്യമായ പ്രഭാതം. ഒരേ മനസ്സോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. നമായിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയബോധത്തോടും ദൈവഭക്തിയോടും കൂടെ ഈ ധന്യപാർന്ന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ഹൃദയം തുറന്ന് ദൈവത്തെ വിളിക്കാൻ ലഭ്യമാകുന്ന നിമിഷങ്ങൾ, സമാധാനത്തോടും ശാന്തതയോടും ഇരുന്ന് കൃപാത്തിങ്ങളിരിക്കുവാൻ ലഭ്യമാകുന്ന നിമിഷങ്ങൾ ദൈവത്തിന്റെ ദാനമാകുന്നു. ആ ലഭ്യമായ നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ തന്റെ സന്നിധിയിൽ പകരാം. ലോകം ഒരുക്കിയ പ്രതിസന്ധികളും ജീവിതത്തിൽ അനുദിനം അനുഭവിച്ച നമ്മുടെ പിതാക്കന്മാരൊക്കെയും പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ ശാന്തമായി ജീവിക്കുവാൻ അല്ലെങ്കിൽ സ്വസ്ഥതയോടെ ജീവിക്കുവാൻ അവർ സമാധാനം കണ്ടതിന്റെ അടിസ്ഥാനം ദൈവത്തിലുള്ള ക്രിസ്തുവിലുള്ള ആഴമായ ബന്ധമായിരുന്നു. അത് നമ്മളെയും അവർ പഠിപ്പിക്കുകയും ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും എങ്ങനെ അവയെ അതിജീവിക്കണം എന്ന് അവരുടെ ജീവിത അനുഭവങ്ങളിൽ കൂടി നമ്മളെ ഓർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ആരുടെ നാമധേയത്തിൽ ഈ നോമ്പ് നോക്കുകയും ഇനി പെരുന്നാളൊക്കെ ആഘോഷിക്കുന്നുവോ, ആ ദൈവമാതാവ് തന്നെ ഏറ്റവും ഉദാഹരണമാണ്. ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും നൊമ്പരങ്ങള് തന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും ശാന്തമായി നിന്നുകൊണ്ട് അവയൊക്കെ അതിജീവിക്കുവാൻ, ഇതൊക്കെ ഹൃദയത്തിൽ ഏൽക്കാതിരുന്ന് മറക്കാൻ തക്കവണ ഒരു യന്ത്രമൊന്നുമല്ല. സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ച മനുഷ്യരാണ്. പക്ഷേ അവരെങ്ങനെ ഇതിനെയൊക്കെ അവർ ഹൃദയത്തിൽ സ്വീകരിച്ചു, അല്ലെങ്കിൽ ആ മുറിവുകളെയൊക്കെ അവര് ഉണങ്ങത്തക്കവണ വിധം അവരുടെ വിശ്വാസത്തെ അവർ ക്രമീകരിച്ചു, ഇതൊക്കെ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമാണ്. ഈ കൂട്ടായ്മയിലൊക്കെ നമ്മള് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദൈവമുമ്പാകെ പറയാം, ദൈവമേ അവരെ പോലെ ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ച് പ്രലോഭനങ്ങളിൽ തെറ്റിപ്പോകാതെ നന്മയിൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ അവിടുത്തെ ഞങ്ങളെ സഹായിക്കണമേ. കഷ്ടതയുടെ മാർഗത്തിലാണെങ്കിലും പ്രലോഭനങ്ങളുടെ മാർഗത്തിലാണെങ്കിലും എപ്പോഴും നമ്മെ വീഴിക്കാൻ പൈശാചികമായ പ്രേരണ അനുനിമിഷം ഈ ലോകത്തിൽ നമ്മളെ ശ്രമിക്കുമ്പോൾ ഈ നോമ്പും ഉപവാസവും സഭയൊരുക്കുന്ന ആത്മീയ ക്രമീകരണങ്ങളാണ്. അതിലൊക്കെ ഇടറി വീണു പോകാതെ ദൈവത്തിന്റെ നിത്യഭവനത്തിൽ പ്രവേശിക്കാൻ തക്കവണ്ണം നമ്മൾ ഇടയാക്കി തീർക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും പരിശുദ്ധമായ ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നോമ്പ് നോക്കുന്ന എല്ലാവർക്കും ആ മാതാവിന്റെ മധ്യസ്ഥത എല്ലാ ആളുകൾക്കും നോമ്പ് നോക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെയും ആ വിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന അഭയമാകട്ടെ, കോട്ടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാനുള്ളത് കൊച്ചി ഭദ്രാസുരത്തിന്റെ മപ്രാപൂരത്തിയായി ദീർഘകാലം ഏതാണ്ട് 10-29 വർഷക്കാല സേവനം അനുഷ്ഠിച്ച ജോസഫ് ബക്കോസ്റ്റ്മേനയുടെ ഓർമ്മയാണ് 19-ാം തീയതി. പ്രത്യേകിച്ച് വനകര സഭയില് ഒരു ശ്രദ്ധിക്കപ്പെട്ട പിതാവാണ്. പ്രത്യേകിച്ച് ആരാധനാ കാര്യങ്ങളിലൊക്കെ, ദൈവവിശ്വാസപരമായ ആരാധനാ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ കാലത്ത് ചെയ്ത ചില ക്രമീകരണങ്ങൾ സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് ഒരുപാട് ഉതകിയിട്ടുണ്ട് എന്ന് ഒരുപക്ഷെ ഈ പിതാവിനെ അറിയുവരിൽ നിന്നും അല്ലെങ്കിൽ ഈ പിതാവിന്റെ ജീവിതാനുഭവങ്ങളെ പറ്റി കേട്ടവരിൽ നിന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതുപോലുള്ള പിതാക്കന്മാരുടെ ജീവിതവും ദർശനവും സഭയ്ക്ക് ലഭ്യമായിട്ടുള്ള നന്മകൾ അനവധിയാണ്. അവരുടെ ഓർമ്മ സഭയ്ക്ക് എപ്പോഴും കാവലും കോട്ടയുമായിരിക്കട്ടെ. അവരെയും ഈ പ്രാർത്ഥനയിലൊക്കെ മനസ്സുകൊണ്ട് ഓർക്കുവാൻ നമുക്കിടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ വന്നിയ തോമസ് അച്ഛനാണ്. ഞങ്ങൾ ജ്യോതി അച്ഛൻ വിളിക്കും. അച്ഛന് ഡാലസ് സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു തോമസ് കുഞ്ഞി അധ്യക്ഷൻ. ഈ പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ സന്തോഷത്തോടുകൂടി, കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഞാൻ അച്ഛനോട് ഈ ശുശ്രൂഷയിൽ അച്ഛനൊന്ന് മെസ്സേജ് നൽകാൻ അവസരമുണ്ടോ എന്ന് ചോദിച്ചു. ഒരു മടിയും കൂടാതെ തോമസ് മാത്യച്ഛന് സംബന്ധിച്ചു. നിങ്ങൾ എല്ലാവരുടെയും പേരില് പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല എപ്പോഴും അച്ഛന് ഈ പ്രാർത്ഥനയെ പറ്റി അന്വേഷിക്കുകയും അവസരമുള്ളപ്പോഴൊക്കെ എന്നത് ജോയിൻ ചെയ്യുകയും ചെയ്യാറുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. എല്ലാവരുടെയും പേരില് പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്ന ആയിരിക്കും. സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം.
ചോരാശ്രയം ഭൂവിൽ നിന്മാർവിലല്ലാതില്ലേനി ക്യുവിശ്രാമം വേറെ ഈ പാരിലും പാരത്തിലും നിത്തുലനൻ പ്രിയൻ എന്റെ ക്ഷകായൻ ദൈവമേ നീ അല്ലാതില്ലാരും എന്നേശു മാത്രം മാത്മാവിയേ നീക്കേതു നേരത്തും വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസാഹിയ ഈ ലോകസാഹി മാറെല്ലാരും മാറിപ്പോയാലും എന്റെ ക്ഷകായൻ ദൈവമേ നീ അല്ലാതില്ലാരും എന്നേശു മാത്രം മാതിയേ നീക്കേതു നേരത്തും എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമൻ വൈദ്യൻ മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിക്ക നിന്മാർവിടം നിന്മാത്രയം എന്നേശു കർത്താവേ എന്റെ ക്ഷകായൻ ദൈവമേ നീ അല്ലാതില്ലാരും എന്നേശു മാത്രം മാതിയേ നീക്കേതു നേരത്തും.
തിരുവചന ധ്യാനത്തിനായി വന്നിയ ജോബി അച്ഛനെ
നിങ്ങളെല്ലാവരുടെ പേരിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു അച്ഛാ. എല്ലാവർക്കും അച്ഛ കേക്കാമോ? അച്ഛാ
കേക്കാം. അച്ഛാ ഭംഗിയായിട്ട് കേക്കാം, പറഞ്ഞു.
പ്രത്യേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ മുഴുവനും അമ്മയായ പരിശുദ്ധ കന്യക മറിയാമിനെ നമ്മൾ അനുസ്മരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് ഇന്ന് ബുധനാഴ്ച പരിശുദ്ധ സഭയുടെ ക്രമീകരണം അനുസരിച്ച് ആഴ്ചയിൽ ദൈവമാതാവിനെ അനുസ്മരിക്കുന്ന ദിവസം കൂടിയാണ് ബുധനാഴ്ച. പരിശുദ്ധമായ 15 നോമ്പിലെ അവസാനത്തെ ബുധനാഴ്ച ദൈവമാതാവിന്റെ മധ്യസ്ഥത എന്നും വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ഒരു ബലമാണ്. തന്റെ ഏകജാതനായ പുത്രന്റെ മുൻപിൽ ഏറ്റവും അപേക്ഷാ സ്വാതന്ത്ര്യമുള്ളവളായ അമ്മ എന്നുള്ള നിലയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി പുത്രനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവളാണ്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുള്ളവളാണ് അറിയാം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വേദപുസ്തകത്തിലെ പലതരത്തിലുള്ള സംഭവങ്ങൾ നമുക്കതിന് ഒരുപാട് ഉദാഹരണങ്ങളായിട്ട് കാണുകയും ചെയ്യാം. പ്രത്യേകിച്ച് കാനായിലെ കല്യാണത്തിന്റെ സംഭവം മുതൽ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന കന്യക മറിയാമിനെ യോഹന്നാൻ ശ്ലീഹായെയും പരസ്പരം ഭരമേൽപ്പിക്കുന്നതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പെന്തിക്കോസ്തിയുടെ ശുശ്രൂഷയിലേക്ക് വരുമ്പോഴും മാതാവിന്റെ സാന്നിധ്യമൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അത്രമാത്രം സഭാമക്കളെ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അനുയായികളായ ക്രിസ്ത്യാനി സമൂഹത്തെ മാതാവ് അത്രമാത്രം സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യാനി സമൂഹം, ആദിമ നൂറ്റാണ്ടിലെ ഏറ്റവും ചുരുങ്ങിയ ക്രിസ്ത്യാനി സമൂഹം മാതാവിനെ അത്രമാത്രം പ്രാധാന്യത്തോടുകൂടി തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർത്തു എന്ന് വേണം കരുതാൻ. പരിശുദ്ധ മാതാവ് ദൈവാത്മാവിൽ നിറഞ്ഞ് ഉറക്ക വിളിച്ചു പറഞ്ഞ വാചകം ഇന്നും അന്വർത്ഥമാണ്. ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അതെ, അന്നു മുതൽ ഇന്ന് വരെയുള്ള പല തലമുറകളും ഭാഗ്യവതി എന്ന് കന്യക മറിയാമിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കോൺട്രഡിക്ടറി എന്ന് പറയാവുന്ന രീതിയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഴിയും ദുഷിയും കേട്ടിട്ടുള്ളവളും, അത് ജീവിതകാലത്ത് മാത്രമല്ല ഇന്നും, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ വായിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ മോശമായ പ്രയോഗങ്ങൾ കേട്ടിട്ടുള്ള ഒരാളും ദൈവമാതാവാണ്, നമുക്കെല്ലാവർക്കും അറിയാം. കാരണം പിശാച് മനുഷ്യൻ ദൈവത്തോട് അടുക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളാണ് എന്നറിയാം. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തോട് അടുക്കാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള റോൾ വഹിക്കുന്ന പലരെയും മനുഷ്യരിൽ നിന്നും ദൈവത്തിൽ നിന്നും അവർ അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ കുർബാനയ്ക്കെതിരെയും പട്ടത്വത്തിനെതിരെയും പൗരോഹിത്യത്തിനെതിരെയും കുമ്പസാരം പോലെയുള്ള നമ്മുടെ പാപനമായ ശുശ്രൂഷകൾക്കെതിരെയും പിശാച് മനുഷ്യനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. ഇന്നത്തെ ഈ അനുഗ്രഹിക്കപ്പെട്ട സാഹചര്യത്തിൽ ദൈവമുമ്പാകെ ഒരു ചെറിയ വാക്യം ഒന്ന് ചിന്തിക്കാൻ തക്കോണം ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും അതിനെ കുറിച്ച് അറിയാവുന്ന ഒരു വാക്യമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 5:13. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 5:13. ആരെങ്കിലും അൺമ്യൂട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിക്കാമോ? ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഓട്ടോമാറ്റിക്കലി മ്യൂട്ടഡ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ തന്നെ വായിക്കാം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 5:13. എന്നാൽ അവിടെ പുരുഷാരം ഉണ്ടായിരിക്കാൻ യേശു മാറിക്കളഞ്ഞതുകൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. എന്നാൽ അവിടെ പുരുഷാരം ഉണ്ടായിരിക്കാൻ യേശു മാറിക്കളഞ്ഞതുകൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. ഏതാണ് സംഭവമെന്നും ആരാണ് സൗഖ്യം പ്രാപിച്ചവൻ എന്നും ഒക്കെ നമുക്കറിയാം. അതായത് 38 ദീർഘകാലമായി തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനെ വളരെ അതിശയകരമായ ഒരു 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 അടയാളത്തിലൂടെ സൗഖ്യപ്പെടുത്തിയതിന് ശേഷമുള്ള ഒരു സംഭവമാണ്. പലതവണ സൗഖ്യമാകുവാൻ തക്കവണ്ണമുള്ള ശ്രമം, അതായത് ശീലോഹാ കുളത്തിലേക്ക് ഇറങ്ങുവാൻ കുളത്തിലേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം പലതവണ ശ്രമിച്ചപ്പോഴും പരാജയപ്പെട്ട് തന്റെ സൗഖ്യം ഇങ്ങനെ നീണ്ടു 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 പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ അത്ഭുതകരമായി ചുറ്റും നിന്നവർക്കൊക്കെ അത്ഭുതം ഉണ്ടാക്കുന്ന രീതിയിൽ എഴുന്നേൽപ്പിച്ച സംഭവമാണ് അതിനെ മുമ്പ് വിവരിക്കുന്നത്. അതിനുശേഷം യേശുതമ്പുരാൻ ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് എനിക്ക് വളരെ അത്ഭുതം തോന്നിയത്. പ്രത്യേകിച്ച് അന്നായാലും ഇന്നായാലും മനുഷ്യൻ ആയി ജനിച്ചു പോയാൽ നാം ഒക്കെയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ക്രെഡിറ്റ്. എന്ത് ചെറിയ കാര്യം ചെയ്താലും അതിന് ഫോട്ടോ എടുക്കുന്നവരെയും അല്ലെങ്കിൽ മൊബൈൽ ഫോണുമായി ചാരിറ്റി നടത്തുന്നവരെയും ഒക്കെ നമുക്കറിയാം. അതുപോലെ നമ്മളെ ചുറ്റുപാട് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ പതിന്മടങ്ങ് അത് കൊട്ടിഘോഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു. അത് ഒരു പരിധിവരെ അതിനൊരു പോസിറ്റീവ് വശം കൂടിയുണ്ട്. അത് കാണുമ്പോൾ മറ്റുള്ളവർക്കും നന്മ ചെയ്യാനുള്ള ഒരു ബോധ്യം ഉണ്ടാകും എന്നുള്ള ഒരു വശം കൂടി അതിനുണ്ട്. എങ്കിലും സ്വയം പ്രദർശിപ്പിക്കുന്ന ഒരു പ്രവണതയിലേക്ക് മനുഷ്യൻ അന്നും ഇന്നും അവരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ വീഥിയിൽ വന്ദനവും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും ഒക്കെ ആഗ്രഹിച്ച പരീശന്മാരെ കുറിച്ചും കപടഭക്തിക്കാരെ കുറിച്ചും ഒക്കെ കർത്താവ് അതിശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട്. അവിടെയാണ് യേശുതമ്പുരാൻ വലിയ ഒരു അത്ഭുതം, അതായത് ജന്മനാ മുടന്തനായ ഒരു മനുഷ്യനെ, 38 വർഷക്കാലം കുളത്തിന്റെ കരയിൽ കിടന്ന ഒരു മനുഷ്യനെ, ആട്ടുവാതിൽക്കൽ ബെതെസ്ത എന്ന സ്ഥലത്ത് കിടക്കുന്ന ആ മുടന്തന്റെ സൗഖ്യത്തിന് ശേഷം യേശുതമ്പുരാൻ മാറിക്കളഞ്ഞു. അവനാരെന്ന് സൗഖ്യം പ്രാപിച്ചവനല്ലാതെ മൂന്നാമതൊരാൾ അറിഞ്ഞില്ല. അതാണ് ഒരു ശുശ്രൂഷയുടെ മാഹാത്മ്യം. അവിടെയാണ് നന്മ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. 38 വർഷമായിട്ട് ഒരാൾ തളർന്നു കിടക്കുകയാണ്, അവനെ സുഖപ്പെടുത്തി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആ മനുഷ്യൻ നമ്മളുടെ ഒരു സാധാരണ ഒരു സാഹചര്യത്തിൽ ഒരു താങ്ക്സ് എങ്കിലും പറയാൻ ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ആ മനുഷ്യനെ കൊണ്ട് പോലും ഒരു താങ്ക്സ് പറയിപ്പിക്കാതെയാണ് കർത്താവ് ആൾക്കൂട്ടത്തിനിടയിലേക്ക് മറയുന്നത്. അതുപോലും കർത്താവിന് താല്പര്യമില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഒരുപാട് എനിക്ക് സൗന്ദര്യം തോന്നിയിട്ടുള്ള, യേശുക്രിസ്തുവിനെ കാണുമ്പോൾ സൗന്ദര്യം തോന്നിയിട്ടുള്ള ഒരു നിമിഷമാണ്. കാരണം എന്താ പറയുന്നത്, ചെയ്ത ഒരു വലിയ കാര്യത്തിന് പോലും തന്നെ ആളുകൾ പ്രൈസ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ഒരു കർത്താവ്. എനിക്ക് തോന്നുന്നു ഈ കർത്താവ് ഈ സംഭവങ്ങളെല്ലാം പഠിച്ചത്, ഈ പാഠം ദൈവമാതാവിന്റെ പക്കൽ നിന്ന് പഠിച്ച ഒരു പാഠമായിരിക്കണം. അമ്മയുടെ പക്കൽ നിന്ന് പഠിച്ച പാഠമാകാനേ വഴിയുള്ളൂ. നമുക്കൊക്കെ അറിയാം നമ്മുടെ അമ്മമാര് എത്രമാത്രം കാര്യങ്ങളിലാണ് പ്രയാസങ്ങളിലൂടെ കടന്നുപോയപ്പോഴും, അല്ലെങ്കിൽ അവസാനത്തെ വറ്റ് ചോറും കുഞ്ഞുങ്ങൾക്ക് വിളമ്പി കൊടുത്തിട്ട് അമ്മ പറയാറുണ്ട് ചിലപ്പോഴൊക്കെ എനിക്ക് വിശപ്പില്ല, അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും വിശേഷ അവസരങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ പലഹാരങ്ങൾ മേടിക്കുമ്പോഴോ ഒക്കെ നല്ല സ്വാദുള്ള ഭക്ഷണം കുഞ്ഞുങ്ങൾ കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ അമ്മ പറയുക എനിക്കത് ഇഷ്ടമല്ല, വളരെ ഡിസ്കസ്റ്റോടുകൂടിയാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം അമ്മയ്ക്ക് അത് ഇഷ്ടമാണ് എന്നും നമ്മളുടെ സന്തോഷം കാണാൻ വേണ്ടിയാണ് അത് മാറ്റി വെക്കുന്നത് എന്നും നമുക്കറിയാം. അതുപോലെ എനിക്ക് തോന്നുന്നു ആ ഒരു പാഠം ആ കർത്താവ് പഠിച്ചത് അമ്മയിൽ നിന്നാണ്. പലതരത്തിലും മാതാവിനും കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ റോൾ എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ശിഷ്യന്മാരോടൊപ്പം നടക്കുമ്പോഴൊക്കെയും അമ്മ എന്നുള്ള ഒരു ഒരു ക്രെഡിറ്റോടുകൂടി മറ്റുള്ളവരുടെ മുൻപാകെ വേണമെങ്കിൽ ഒന്ന് റോൾ എടുക്കാനുള്ള സാഹചര്യം അമ്മയ്ക്കുണ്ടായിരുന്നു. എന്തിന് 12 വയസ്സിൽ എരിശിലേം ദേവാലയത്തിലേക്ക് പോയി കർത്താവിനെ നഷ്ടപ്പെടുമ്പോഴും മാതാവ് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ സ്പഷ്ടമാണ്, നിന്റെ പിതാവും ഞാനും. അവിടെ ഞാനും നിന്റെ പിതാവും എന്നല്ല ചോദിക്കുന്നത്, നിന്റെ പിതാവും ഞാനും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കുക, നമുക്ക് ഇതുപോലൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എത്രമാത്രം വിഷമിച്ചു നിനക്കറിയാമോ എന്നേ നമ്മൾ ആരായാലും ചോദിക്കുകയുള്ളൂ. ചെറിയൊരു വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതുള്ളൂ, പക്ഷെ അതൊരു വലിയ ഒരു മഹത്വത്തിന്റെ അടയാളമാണ്. നിന്റെ പിതാവും ഞാനും എന്ന് തന്നെ ചോദിക്കും. നമുക്ക് വേണമെങ്കിൽ വേദപുസ്തകത്തിൽ അത് വെരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ, നിന്റെ പിതാവും ഞാനും. അവിടെ എന്നേക്കാൾ കൂടുതൽ ഒരുപക്ഷെ നമുക്കറിയാം പുരുഷന്മാരുടെ വേവലാതി അവരങ്ങനെ പുറത്ത് കാണിക്കാറ് എങ്കിലും മാതാവ് അത് മനസ്സിലാക്കി എന്നുള്ളതാണ്. ജോസഫ് പുറത്ത് കാണിക്കാതെ അല്പം ഒരു ഒരു പക്വതയോടുകൂടിയൊക്കെ നടന്നു കാണണം ഇതിന്റെ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുമ്പോഴൊക്കെ. പക്ഷെ കുറച്ചും കൂടെ ഒക്കെ തന്റെ എക്സ്പ്രഷൻസ് പുറത്ത് കാണിച്ചായിരിക്കണം മാതാവ് കുഞ്ഞിനെ അന്വേഷിച്ച് നടന്നത്. എന്നിട്ടും മാതാവ് പറയുകയാണ് നിന്റെ പിതാവും ഞാനും. എന്നേക്കാൾ കൂടുതൽ നിന്നെക്കുറിച്ച് വ്യഥയുണ്ടായിരുന്നത് വ്യാകുലത ഉണ്ടായിരുന്നത് നിന്റെ പിതാവിന് തന്നെയാണ്. നമുക്കൊക്കെയും ഇന്നും മാതാവിനെ ചിലപ്പോഴൊക്കെ നമ്മൾ വ്യാകുല മാതാവെന്നോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ഒരുപാട് വേദന തന്നവളെന്നും ഒരുപാട് മഹത്വീകരിക്കുമ്പോഴും മാതാവിനെ പോലെ തന്നെ നമ്മൾ വിസ്മരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ജോസഫ്. യേശുവിന്റെ യേശുതമ്പുരാനെ വളർത്തുപിതാവായ ജോസഫിന് എനിക്ക് തോന്നുന്നു നമ്മുടെ മലങ്കര സഭയിൽ ജോസഫിന്റെ നാമത്തിലുള്ള ദേവാലയങ്ങൾ തന്നെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു കത്തോലിക്ക സഭയിൽ കുറച്ചും കൂടിയൊക്കെ അതിന് ഒരു സാങ്കത്യമുണ്ട്. പക്ഷെ അത്രമാത്രം വിസ്മരിക്കപ്പെട്ടു പോയ രണ്ടുപേരാണ് കർത്താവിന്റെ വളർത്തുപിതാവും മാതാവും ജീവിതകാലത്തും അതിനുശേഷവും. ആ ഒരു വലിയ മഹത്വമാണ് നമ്മിലേക്ക് മാതാവ് ഈ നോമ്പിലൂടെ പകർന്നു തരാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. മാതാവ് അത്ര എന്താ പറയുന്നത്, നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര പാവം സ്ത്രീയാണ് എന്ന് പറയാൻ പറ്റില്ല. പാവം മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന നല്ല ബോൾഡായ ഒരു പെൺകുട്ടിയായിരുന്നു മാതാവ്. കന്യക മറിയാമിന്റെ മുൻപാകെ ദൈവദൂതൻ, നമ്മള് രാത്രി നമസ്കാരത്തിന്റെ ശ്രീപാട് രാത്രി നമസ്കാരത്തിന്റെ ഒന്നാം കൗമ ചൊല്ലുമ്പോൾ പാടുന്നൊരു പാട്ടുണ്ട്, ലോകം രക്ഷിപ്പാനേകൻ സുതനവതാരം ചെയ്യുമ്പോൾ മാതാവായി കന്യാ മറിയാമിനെ ഏറ്റെന്ന് ഒരു ലേഖനം എഴുതി താതൻ വിട്ടാൻ ദൂതനെ നസറേത്തിൽ നിന്നാണ്. അതായത് കന്യക മറിയാമിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനവുമായിട്ട് ഗബ്രിയേൽ ദൂതനെ വിടുകയാണ്. അതും സംഭവം നടക്കുന്നത് സഖറിയ പുരോഹിതന് ദർശനമുണ്ടായതിന്റെ 6ാം മാസമാണെന്ന് കൂടി ഓർക്കണം. ആ ദർശനം ഉണ്ടായതിനു ശേഷം സഖറിയ പുരോഹിതന് സംഭവിച്ചത് എന്താണ് എന്നും കന്യക മറിയാം നല്ലവണ്ണം പറയാം, കാരണം ചാർച്ചക്കാരിയാണ്. അത്രമാത്രം അഗ്നിമയമായ സിംഹാസനത്തിന് മുൻപാകെ അഗ്നിമയനായ ഗബ്രിയേൽ നിൽക്കുകയാണ്. നിന്നിട്ട് പറയുകയാണ്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. നമ്മളെല്ലാവരും അതിനിടയ്ക്കുള്ള സംഭാഷണങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, എന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് കന്യകമറിയാം പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാറുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് കന്യകമറിയാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും. അത്രമാത്രം അഗ്നിമയനായ ഒരു ദൂതൻ ദൈവസന്നിധിയിൽ നിന്ന് കടന്നു വരുന്ന ഗബ്രിയേൽ ദൂതന്റെ മുൻപാകെ ഒരു കൊച്ചു പെൺകുട്ടി നിന്ന് ചോദിക്കുകയാണ് ഇത് എങ്ങനെ സംഭവിക്കും. പ്രിയമുള്ളവരെ, കന്യകമറിയാം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമാണ് ഇത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ പല കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുമ്പോൾ, നമ്മളൊക്കെ പാട്ട് പാടാറുണ്ട്, പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ച് പോരാടുവാൻ. നമുക്കെല്ലാവർക്കും ആഗ്രഹമാണ്, അങ്ങനെയൊക്കെ പാടാൻ ആഗ്രഹമാണ്. എത്രമാത്രമാണ് പ്രാർത്ഥനയിൽ നമ്മൾ ജാഗരണം കണ്ടെത്തുന്നത്? അല്ലെങ്കിൽ ഐഹിക നേട്ടത്തിന് പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ച് ഈ ലോകം നിരസിപ്പാനും കർത്താവെ കരുണ ചെയ്യണമെന്ന് നമ്മൾ പാടാറുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളുടെ ജീവിതവും ഈ പാട്ടും തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ കോമഡി ഷോ കാണുന്നതിനേക്കാൾ കൂടുതൽ തമാശ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും. മാതാവ് പഠിപ്പിക്കുന്നത് ഈ ലോകം നമ്മളെ പല കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുമ്പോൾ, ക്രിസ്ത്യാനി എന്ന പേരിൽ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നമ്മളെ ചെയ്യാൻ നിർബന്ധിക്കുമ്പോൾ നമ്മൾ ചോദിക്കണം. കന്യകയായ ഒരു പെൺകുട്ടിക്ക് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം സംഭവിക്കുമെന്ന് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്നറിയിച്ചപ്പോൾ പോലും കന്യകമറിയാം ചെയ്തത് അതിനെതിരെ ശബ്ദമുയർത്തുകയാണ്. നമ്മൾ ചോദിക്കണം, ക്രിസ്ത്യാനി എന്ന നിലയിൽ ഇത് എങ്ങനെ സംഭവിക്കും? തലയിൽ മൂറോന്റെ അഭിഷേകമുള്ള എനിക്ക് ഇത് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ ചോദിക്കണം. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലേക്ക് ഓരോ ചിത്രങ്ങൾ ഇപ്പോൾ കടന്നു വരുന്നുണ്ട്, ഓരോ സാഹചര്യങ്ങൾ കടന്നു വരുന്നുണ്ടോ എന്ന് എനിക്കറിയാം. നമ്മുടെ ചിന്തകളായാലും സംസാരമായാലും പ്രവർത്തനങ്ങളായാലും നമ്മളുടെ ഗ്യാതറിങ്ങുകളായാലും എല്ലാം നമ്മൾ ഓരോന്നോരോന്നായിട്ടൊന്ന് വിചിന്തനം ചെയ്ത് നോക്കുക. ക്രിസ്ത്യാനി എന്ന പേരിൽ ചെയ്യാൻ പാടില്ലാത്ത എന്തു കാര്യങ്ങളാണ്. നമ്മൾ വിചാരിക്കും മറ്റുള്ളവര് പിടിക്കപ്പെടുന്നത് വരെ ഒരാൾ കൃത്യക്കാരനല്ല എന്നൊരു ഒരു ചൊല്ലുണ്ട്. അപ്രകാരമല്ല നമ്മൾ ചിന്തിക്കണം. മറ്റൊരാൾ അറിഞ്ഞു ചെയ്യുന്ന കുറ്റങ്ങളെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറ്റ് നമ്മുടെ പങ്കാളി പോലും അറിയാത്ത, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും, നമ്മളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ പോലും അറിയാത്ത എന്തുമാത്രം ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് ക്രിസ്ത്യാനിക്ക് ചേരാത്തത്. അല്ലെങ്കിൽ എന്തുമാത്രം സംസാരമാണ് നമ്മൾ സംസാരിച്ചു കൂട്ടുന്നത്, എന്തുമാത്രം ചെയ്തികളാണ് മറ്റൊരാൾ അറിയാതെ നമ്മൾ ചെയ്തു കൂട്ടുന്നത്. ആ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം, നമുക്ക് സ്വാതന്ത്ര്യം, പൂർണ്ണമായും സ്വാതന്ത്ര്യമുണ്ട്. ലാസറിനോട് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ലാസറിനോട് കർത്താവ് പറഞ്ഞു, നീ പോക, അവനെ വിട്, അവൻ പോകട്ടെ എന്നാ പറയുന്നത്. അവന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. അതുപോലെ 2 ആഴ്ച മുമ്പ് നമ്മളുടെ വേദഭാഗത്ത്, നമ്മുടെ ഏവെങ്കിലും ഭാഗത്ത് നമ്മൾ വായിച്ചു, യോഹന്നാന്റെ സുവിശേഷം 6ാം അധ്യായത്തിലാണ്. ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നിട്ട് പറയുകയാണ്, യേശു തമ്പുരാന്റെ പ്രസംഗം കേട്ടിട്ട് പറയും, ഇതെന്തൊരു കഠിന വർക്ക്, ഇത് ആർക്ക് ഉൾക്കൊള്ളാൻ കഴിയും? അപ്പൊ കർത്താവ് നിങ്ങൾക്ക് പോകാം, ശിഷ്യന്മാരോടും പറയുകയാണ് നിങ്ങൾക്ക് പോകാം, പൂർണ്ണമായ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമുക്കതുപോലെയാണ് ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളെ കടന്നു ചെല്ലുമ്പോഴും നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് ചെയ്യാനും ചെയ്യാതിരിക്കാനും. അപ്പൊ ആ സാഹചര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ആരാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം. എന്റെ നെറ്റിയിലുള്ള സ്ലീബാരുടെ അടയാളം എന്താണ് എന്നും അതിന് എന്റെ ജീവിതത്തിൽ എത്ര മാത്രം പ്രാധാന്യമുണ്ട് എന്ന് നാം ചിന്തിക്കണം. അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ സംസാരങ്ങളെ ഒക്കെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം. മാതാവ് ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ കന്യക മറിയാമനോട് ദൂതൻ പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പൂർണ്ണമായും മാതാവ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോഴും അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ കടന്ന് ഉള്ളിനിടയിൽ വീണ വിത്തിനെ കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. എന്ത് സംഭവിച്ചു നമുക്കറിയാം. അതിനെ ഞെരുക്കി കളഞ്ഞു എന്നാ പറഞ്ഞത്, ആ വിത്തിനെ ഞെരുക്കി കളഞ്ഞു എന്നാ പറഞ്ഞത്. നമ്മുടെ ഉള്ളിലുണ്ട്, ജ്വലിക്കുന്ന ഒരു ആത്മാവുണ്ട്. തമ്പുരാൻ ഈ ലോകത്തിലേക്ക് തന്റെ സ്വരൂപവും സാദൃശ്യവും നൽകി തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം അവന്റെ രക്തവും ശരീരവും നൽകി വീണ്ടെടുത്ത് ഇവിടെ മനുഷ്യരായി ക്രിസ്ത്യാനിയായി ജീവിക്കാൻ വിടുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവിൽ ഒരു തിരുതെളിയിച്ചാണ് വിടുന്നത്. ആ തിരിയെയാണ് നമ്മൾ കെടുത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ മൂലം. അച്ഛൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ആരാണ് ഇവിടെ പരിശുദ്ധൻ, ചിന്തകളിൽ പോലും തെറ്റില്ലാത്തവരാരാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് കർത്താവ് തന്റെ കരുണ മൂലം മറ്റൊരു സാഹചര്യം കൂടി നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്, തിരിച്ചു വരാൻ. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ഒരു ആത്മാവ് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തോളം സ്വർഗദൂതന്മാരുടെ ഇടയിൽ മറ്റൊരു സന്തോഷം ഇല്ല എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഒരു വിശ്വാസി കുമ്പസരിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ പശ്ചാത്തപിക്കണം, അനുദപിച്ച് എന്റെ പാപങ്ങളെ ദൈവമുമ്പാകെ ഏറ്റുപറയണം എന്ന് ആഗ്രഹിക്കുന്ന ആ നിമിഷമാണ് സ്വർഗദൂതന്മാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്നത്. അല്ലാതെ ഒരു അവിടെ ഒരു വലിയ വിരുന്ന് നടക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവർക്ക് മെറ്റീരിയൽ ബെനിഫിറ്റ് കിട്ടുന്ന സംഭവങ്ങൾ കിട്ടുമ്പോഴോ ഒന്നുമല്ല സ്വർഗദൂതന്മാർ സന്തോഷിക്കുന്നത്. അനുദപിക്കുന്ന ഒരു പാപിയെ തന്റെ ഉള്ളിൽ പശ്ചാത്താപത്തിന്റെ ബോധം ഉണ്ടാകുമ്പോഴാണ് അവർ സന്തോഷിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാനുള്ള അവസരമുണ്ട്. തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും കർത്താവിന്റെ വിളി ലഭിച്ചിട്ടുള്ളവർ ആരും പെർഫെക്റ്റ് ആയിരുന്നില്ല. നീളമില്ലാത്തവനായ ദാവീദ്, തെറ്റുകാരനായ ദാവീദ്, അതുപോലെ വളരെ ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരുന്ന മരിക്കുവാൻ ആഗ്രഹിച്ചവനായ ഏലിയാവ്, യേശു ദൈവസന്നിധിയിൽ നിന്നും ഓടിപ്പോകുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച യോന, വളരെയധികം ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള പത്രോസ്, ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച പൗലോസ്, ആരും പെർഫെക്റ്റ് ആയിരുന്നില്ല എല്ലാവരെയും. പക്ഷേ വിളിക്ക് ശേഷം അവരൊക്കെയും അവരുടെ വിളിക്ക് യോഗ്യമായ രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഓരോ കുമ്പസാരത്തിന് ശേഷവും നമ്മൾ നമ്മളുടെ ജീവിതത്തെ ക്രമീകരിച്ച് ജീവിക്കണം എന്നുള്ളതാണ് നമ്മൾ നിന്നും ദൈവം വരാൻ ആഗ്രഹിക്കുന്നത്. ദൈവമാതാവിന്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ആ വിളിക്ക് ശേഷമുണ്ടായ മറിയാമിന്റെ ജീവിതം അത്യന്തം വ്യത്യസ്തമാണ്. പല പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ശാപവാക്കുകൾ, കളിയാക്കലുകൾ ഒക്കെ പലരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും കന്യക മറിയാമിനുണ്ടായി. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, സ്വന്തം മകനെ പ്രായപൂർത്തിയായതിനു ശേഷം കുടുംബം നോക്കേണ്ട മകൻ, അന്നത്തെ സാഹചര്യത്തിൽ പ്രായപൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ 18 വയസ്സോ 16 വയസ്സോ ആയിരിക്കും, അതിനൊക്കെ മുമ്പേ ആയിരിക്കും. ആ 30 വയസ്സിന് ശേഷം മാതാവിനെയും അല്ലെങ്കിൽ മാതാവിനെ അല്ലെങ്കിൽ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള ഒരു ഒരു മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയ്ക്കാണ് അതിന്റെ, അമ്മ മാത്രമാണ് വളർത്തുന്നത്, പിതാവ് ആ സമയത്ത് വളർത്തുപിതാവ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും കുടുംബാംഗങ്ങളെല്ലാം ശാപവാക്കുകളെല്ലാം കൊണ്ടുവരും, നിന്റെ വളർത്തലിന്റെ കുഴപ്പമാണ് എന്നുള്ള രീതിയിൽ മകനെ കുറിച്ചായാലും സ്വന്തം കാര്യത്തെക്കുറിച്ചായാലും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായതിനെ കുറിച്ചായാലും അങ്ങനെ പലതരത്തിലുള്ള ശാപവാക്കുകളും പ്രയാസങ്ങളും, സ്വന്തം മകനെ കുറിച്ച് മറ്റുള്ളവർ ബേൽസബൂൽ ഉണ്ട് എന്നും അതുപോലെ മറ്റുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ശാപവാക്കുകളൊക്കെ പറയുമ്പോഴും ഒടുവിൽ സ്വന്തം മകനെ കൺമുൻപിലിട്ട് ആളുകൾ തല്ലിക്കൊല്ലുമ്പോഴും ആ മാതാവ് നമ്മൾ കാണുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല മാതാവ് ആ സമയത്ത് കരയുകയായിരുന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ വിലപിക്കുകയായിരുന്നു എന്ന് എനിക്ക്. മാതാവിന് ശക്തമായ കൺവിക്ഷൻ ഉണ്ടായിരുന്നു, ഈ സഹിക്കുന്നതൊക്കെയും ആർക്കു വേണ്ടിയാണ്, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ സഹിക്കുന്നതൊക്കെ എന്റെ മാത്രം മകനല്ല, ഈ ലോകത്തിന്റെ മുഴുവൻ ദൈവപുത്രനാണ്, മനുഷ്യപുത്രനാണ് ഈ ശാപം സഹിക്കുന്നത് എന്നുള്ള ഉത്തമമായ കൺവിക്ഷൻ ഉള്ളത് കൊണ്ടാണ് മാതാവ് അത് കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നത്. ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് മാതാവിനറിയാം. കാരണം അന്ന് മാതാവ് കേട്ടത് വ്യക്തമായിട്ട് മനസ്സിൽ സംഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. മനസ്സിൽ ഓരോ കാര്യങ്ങളും സംഗ്രഹിച്ചു തന്നെയാണ് ആ കൺവിക്ഷനോടുകൂടിയാണ് മാതാവ് പോകുന്നത്. നമ്മളും യേശു തമ്പുരാനെ നമ്മളൊക്കെയും വ്യാഖ്യാനിക്കുമ്പോൾ എപ്രകാരമാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്? നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ചിലപ്പോഴൊക്കെ ഈ നമ്മളുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമ്മൾ ഈ ലിസ്റ്റുമായിട്ട് പോകുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ കർത്താവിനെ കാണുന്നത്. ഈ ലിസ്റ്റുകളൊക്കെ മുമ്പാകെ അങ്ങോട്ട് നിരത്തി വെക്കുക എന്നുള്ളതിലേക്ക് കവിഞ്ഞ കർത്താവ്, അല്ലെങ്കിൽ ആ ലിസ്റ്റ് അനുസരിച്ചുള്ള സാധനങ്ങൾ നമുക്ക് പിക്ക് ചെയ്തുകൊണ്ട് തരിക എന്നുള്ളതിൽ കവിഞ്ഞ് എന്തെങ്കിലും സ്ഥാനം നമ്മൾ കർത്താവിന് കൊടുക്കുന്നുണ്ടോ എന്ന സംശയമാണ്. അതാരായാലും എക്സോർവൈ ആരായാലും സംശയമാണ്. നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മൾ കുറച്ചും കൂടിയൊക്കെ പക്വത കാണിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വ്യക്തമായ ചിന്ത നമുക്കുണ്ടാവണം. ക്രിസ്തുവിനെ അവന്റെ യഥാർത്ഥമായ ഉദ്ദേശത്തോട് ജീവിത ഉദ്ദേശത്തോടുകൂടി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. മാതാവ് ചെയ്തതുപോലെ മാതാവ് ക്രിസ്തുവിനെ വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് അവന്റെ ജീവിതയാത്രയിലെ ഓരോ കാര്യങ്ങളും മാതാവിന് ഏറെക്കുറെയൊക്കെ വ്യക്തമായിരുന്നു. ജീവിതം തുടങ്ങുമ്പോൾ തന്നെ 40 ദിവസം ഉപവസിക്കാൻ പോയപ്പോഴും അതുപോലെ തന്നെ യോഹന്നാൻ സ്വന്തം ചാർച്ചക്കാരനായ യോഹന്നാനെ ഹേരോദാവ് തലവെട്ടിക്കൊന്നപ്പോഴും തന്റെ മകന് മറ്റൊരു വിധി ഉണ്ടാകുമെന്ന് ഒരിക്കലും മാതാവ് വിചാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ കണ്ടോ, നിന്റെ കസിനാണ് ഹേരോദാവ് അവനെ തലവെട്ടിക്കൊന്നു, നീയെങ്കിലും ഇനി ഒന്ന് അടങ്ങിയിരുന്നു കൂടെ എന്നൊന്നും മാതാവ് വിലക്കിയിരിക്കാൻ സാധ്യതയില്ല. കാരണം മാതാവിന് അത്രമാത്രം കൺവിക്ഷൻ ഉണ്ടായിരുന്നു. നീ വേണമെങ്കിൽ ഹേരോദാവ് തന്റെ യോഹന്നാന്റെ തലവെട്ടിക്കറ, നിനക്ക് വേണമെങ്കിൽ വീട്ടിൽ മുറി അടച്ചിരിക്കാം, ഇനി മുതൽ പുറത്തേക്ക് ഇറങ്ങരുത് എന്നൊക്കെ വേണമെങ്കിൽ മാതാവിന് പറയാമായിരുന്നു. അങ്ങനെ ഇരുത്തിയിട്ടുണ്ട്, നമുക്കറിയാമല്ലോ. 18 വർഷക്കാലം കർത്താവിനെ വീട്ടിനകത്ത് അടച്ചിരുത്തിയ ഒരു അമ്മയാണ് മാതാവ്. 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ പോയതിനു ശേഷം പിന്നെ കർത്താവിനെ കാണുന്നത് 30-ാമത്തെ വയസ്സിലാണ്. അതിനുശേഷമുള്ള കാലഘട്ടങ്ങൾ അവൻ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്നാണ് പറയുന്നത്. അത് സ്വന്തമായിട്ട് തീരുമാനിച്ച തീരുമാനമാണോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. അത് മാതാവിന്റെ ഒരു ആജ്ഞാശക്തി കൊണ്ടുകൂടിയാണ് കർത്താവ് ഈ 18 വർഷക്കാലം മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നത് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. ചില നിയമസംഹിതകൾക്ക് അല്ലെങ്കിൽ ചില അച്ചടക്കങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫോർമേഷന്റെ ഭാഗമാണ്. നമ്മളെ നമ്മളാക്കി തീർക്കുകയാണ്. ചില നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിൽ, ഏതെങ്കിലും ഒരു സ്പോർട്സ് ടീമിലെ അംഗങ്ങൾ അവർ ഏറ്റവും കോമ്പീറ്റന്റ് ആയിട്ട് ഒരു ടൂർണമെന്റ് വിജയിക്കണമെങ്കിൽ അവരുടെ കോച്ചിന്റെ കീഴിൽ മാസങ്ങളോളം അല്ലെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളോളം അതിശക്തമായ കോച്ചിങ്ങിലൂടെ കടന്നുപോയെങ്കിലേ പറ്റുകയും ചിലപ്പോൾ ഒക്കെ ശരീരത്തെ ക്ഷീണിപ്പിക്കേണ്ടി വരും, ചിലപ്പോൾ ഭക്ഷണങ്ങളൊക്കെ ക്രമീകരിക്കേണ്ടി വരും. അപ്രകാരമുള്ള ചില അച്ചടക്കങ്ങളിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ അവന് ഒരു തികഞ്ഞ അത്ലറ്റായി തീരാൻ സാധിക്കുകയുള്ളൂ. കർത്താവിന്റെ ജീവിതത്തിൽ പരശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ തരത്തിലുള്ള അച്ചടക്കങ്ങളിലൂടെയും അവൻ കടന്നുപോയി എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. മാതാവിന്റെ നേതൃത്വത്തിൽ, മാതാവിന്റെ ശിക്ഷണത്തിൽ അവൻ എല്ലാ തരത്തിലുള്ള അച്ചടക്കങ്ങളിലൂടെയും ശിക്ഷണത്തിലൂടെയും കടന്നു പോയതിനു ശേഷമാണ് അവൻ വിശക്കുന്നവരെ കാണുമ്പോൾ മനസ്സലിയണമെങ്കിൽ അതൊരു അമ്മയ്ക്ക് മാത്രമേ പറ്റുകയുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ നാട്ടിലോ ഇവിടെയൊക്കെ ഹോംലെസിനെയോ പിച്ചക്കാരെയോ കാണുമ്പോൾ ഏറ്റവും ആദ്യം അയ്യോ എന്ന് വിളിക്കണമെങ്കിൽ അത് ഒരിക്കലും ഒരു പുരുഷന് വിളിക്കാൻ പറ്റില്ല. ആദ്യം ആ വിളി ഉണ്ടാകുന്ന സ്ത്രീയിലായിരിക്കണം. അമ്മയിൽ തന്നെയാണ് ആ വിശന്നവരെ കാണുമ്പോൾ മനസ്സലിവ്, അവർ മനസ്സലിഞ്ഞു എന്നാ പറയുന്നത്. 40 രാവും 40 പകലും ഉപവസിച്ചിട്ടും വിശപ്പിനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു മനുഷ്യൻ മൂന്ന് ദിവസമായി ഇവർ എന്നോടുകൂടി പാർക്കുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു പകൽ മുഴുവനും ബത്സയിദായിൽ വിജനപ്രദേശത്ത് ഇവർ എന്നോടുകൂടി പാർക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സറിയണമെങ്കിൽ ആ ചിന്ത അമ്മയിൽ നിന്നാണ് കിട്ടിയത്. കല്ലെറിയാൻ പിടിച്ചുകൊണ്ട് വന്ന സ്ത്രീയെ കണ്ടപ്പോൾ അവന് മനസ്സറിയണമെങ്കിൽ അമ്മ പഠിപ്പിച്ച പാഠമായിരിക്കണം സ്ത്രീകളെ നീ ബഹുമാനിക്കണം. ശമരിയ സ്ത്രീയോട് പോലും സംസാരിക്കാൻ കർത്താവിന് ഒരു വലിയ താല്പര്യം തോന്നണമെങ്കിൽ നീ വലിപ്പ ചെറുപ്പം നോക്കരുത് എന്നുള്ള രീതിയിലുള്ള ശിക്ഷണം അമ്മ കൊടുത്തത് കൊണ്ടായിരിക്കണം കർത്താവ് അങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്രമാത്രമൊക്കെ കർത്താവിനെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചവളായ കന്യക മറിയം അവനോട് പറഞ്ഞ വലിയൊരു പാഠത്തിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ നമ്മൾ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്ത വേദഭാഗവും. അവൻ ആരാണെന്ന്, സുഖം പ്രാപിച്ചവനല്ലാതെ, സുഖം പ്രാപിച്ചവൻ പോലും അറിഞ്ഞിരുന്നില്ല എന്നാണ് വാക്യം. അഞ്ചാം അദ്ദേഹത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്നാൽ പുരുഷാരം ഉണ്ടായിരിക്കാൽ യേശു മാറിക്കളഞ്ഞു. അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ പോലും അറിഞ്ഞില്ല. രണ്ടാമതൊരാൾ പോലും യേശു തമ്പുരാൻ അല്ലാതെ സൗഖ്യം പ്രാപിച്ചവൻ പോലും അതിനെക്കുറിച്ച് അറിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ വായിക്കുന്നത്. പ്രിയമുള്ളവർ, നമ്മളുടെ ചിന്തകൾ ഇങ്ങനെയാണ്. നമ്മളൊക്കെയും പറയാറുണ്ട് വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയാതെ ഇരിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞതൊക്കെ നമ്മൾ ഇടക്കിടക്ക് ഉദ്ധരിക്കാറുണ്ട്. പക്ഷെ നമ്മളുടെ ഒരു പോളിസി എങ്ങനെയല്ല, വലങ്കൈ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഇടങ്കൈയെങ്കിലും അറിഞ്ഞിരിക്കണം. ബാക്കി കാര്യങ്ങൾ ഇടങ്കൈ നോക്കിക്കോളും. ബാക്കി ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കുന്നതും ഒക്കെ ഇടങ്കൈ നോക്കി. നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ചെറിയ രീതിയിലെങ്കിലും ഒരാളെങ്കിലും അറിയിച്ചില്ലെങ്കിൽ നമുക്ക് പ്രയാസമാണ്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം ഭാഗം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി ആയിരിക്കാം, പങ്കാളിക്ക് വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഇടവക ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം, ഇടവകയ്ക്ക് വേണ്ടി ആയിരിക്കാം, ചെയ്യുന്ന കാര്യങ്ങളിൽ ചില നന്മകൾ ഉണ്ടെങ്കിൽ അതിനെ പുകഴ്ത്തപ്പെടുവാൻ, അത് ഓർത്ത് നമ്മളെ മറ്റുള്ളവർ പുകഴ്ത്തുവാൻ തക്കവണ്ണം നിന്നു കൊടുക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടാകാതെ ഇരിക്കട്ടെ. നമ്മളൊക്കെയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ലൂക്കോസിന് സുവിശേഷം പറയുന്നുണ്ട്, എവിടെയെങ്കിലും കടമ നിർവഹിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുക എന്നുള്ളതാണ് നമ്മളുടെ പോളിസി, ക്രിസ്ത്യാനിയുടെ പോളിസി. നല്ല ചമരിയക്കാരന്റെ കഥയിൽ നമ്മൾ കാണുന്നത് അങ്ങനെ തന്നെയാണ്. അവൻ സത്രത്തിലാക്കിയതിനു ശേഷം അങ്ങ് പോവുകയാണ്. ആ മുറിവേറ്റി കിടന്ന മനുഷ്യൻ ചിലപ്പോൾ അൺകോൺഷ്യസ് ആയിരിക്കും. എഴുന്നേറ്റ് ഒരു താങ്ക്സ് പറയാൻ പോലും ശമരിയക്കാരൻ നിൽക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്ത്യാനിയിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നത്, പ്രിയമുള്ളവരെ, വാഴ്ത്തപ്പെടലുകളുടെ ലോകത്ത് വാഴ്ത്തപ്പെടാതെ പോയ കന്യക മറിയാമിനെ അല്ലെങ്കിൽ ജോസഫിനെ നമുക്ക് നമ്മുടെ മാതൃകയാക്കി സ്വീകരിക്കാം. പരിശുദ്ധമായ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ അതിശക്തമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നിട്ടും, വളരെ പക്വതയുള്ള വ്യക്തിത്വത്തിന് ഉടമയായിരുന്നിട്ടും മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെയും മാറി നിൽക്കാൻ ദൈവമാതാവിന് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ. ആ മാതാവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്ക. ഞാനും നീയും ഒന്നാകുന്നത് പോലെ ഇവരും ഒന്നായി തീരണമേ എന്നാണ് കർത്താവ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുന്നു എന്ന ലേവ്യ പുസ്തകത്തിൽ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നത്. ദൈവം തമ്പുരാനുള്ള എല്ലാ നന്മയും നമുക്കും ആർജിക്കാൻ സാധിക്കും. കന്യക മറിയാമിനെ കുറിച്ചും പറയുന്നുണ്ട്, ഇവരൊന്നുമല്ല എന്റെ അമ്മയും സഹോദരന്മാരും എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരാണെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സാഹചര്യമുണ്ട്, അവസരമുണ്ട് ദൈവമാതാവായി തീരാൻ, അമ്മയായി തീരാൻ, അല്ലെങ്കിൽ കർത്താവിന്റെ സഹോദരങ്ങളായി തീരാൻ നമുക്കും അവസരമുണ്ട്. ആ കർത്താവിന്റെ അമ്മയ്ക്കനുസരിച്ച്, മാതാവിന്റെ ആ ഒരു അന്തസ്സിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ രൂഹ നമ്മളെല്ലാവരെയും അതിന് അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. പ്രത്യേകമായിട്ട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, നമുക്കറിയാം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ നമുക്ക് എല്ലാവർക്കും അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവർക്കും അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ വിഷയമായിരിക്കുന്ന ആളുകൾക്കൊക്കെയും ദൈവം തമ്പുരാൻ ആശ്വാസം നൽകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷയുടെ നേതൃത്വം വഹിക്കുന്ന അഭിമന്യ തിരുമേനിയും രാജേഷ് അച്ഛനെയും ദൈവം തമ്പുരാൻ 30, 60, 100 മേനിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.
ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛൻ അനുഗ്രഹീതമായ ഒരു വേദഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്കും ചിന്തിക്കേണ്ടുന്ന ഒരു പ്രമേയത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് വളരെ ആഴത്തിൽ ചിന്തിപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തിലേക്ക് അത് ക്രമപ്പെടുത്തുവാനുമുള്ള ഒരു ആഹ്വാനം പ്രിയപ്പെട്ട അച്ഛൻ നടത്തുകയായിരുന്നു. സെയിന്റ് ജോൺ ചാപ്റ്റർ 5:13. എന്നാൽ അവിടെ പുരുഷാരം ഉണ്ടായിരിക്കുകയാൽ യേശു മാറിക്കളഞ്ഞതുകൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. സ്വന്തമായി ചെയ്യുന്ന എല്ലാ മഹത് പ്രവർത്തനങ്ങളെയും മറ്റുള്ളവർ അറിഞ്ഞ് പ്രശംസ ആർജിക്കുന്നതിന് പകരം അതൊക്കെ തന്റെ ദൗത്യമാണെന്നും അതിനുവേണ്ടിയാണ് താൻ മനുഷ്യാവതാരം ചെയ്തതെന്നും ഉള്ളൊരു പൂർണ്ണമായ ബോധ്യം ഉൾക്കൊണ്ട ക്രിസ്തു ഈ ബാലപാഠങ്ങൾ പഠിക്കുവാൻ എവിടെ നിന്നാണ് അതിന് വഴിയൊരുക്കപ്പെട്ടത്? ഇതായിരുന്നു ഇന്നത്തെ ശക്തമായ ചിന്താവിഷയം. ആമുഖമായിട്ട് അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി, ലോകമൊക്കെയും അമ്മയെന്ന് വിശേഷിപ്പിക്കുന്ന ദൈവമാതാവിനെ ഏറ്റവും കൂടുതൽ ഈ പെരുന്നാളിലും നോമ്പുകാലത്തിലും കൂടുതൽ ഓർമ്മപ്പെടുത്തുന്നതും ഓർമ്മിപ്പിക്കുന്നതും ക്രൈസ്തവ ലോകമാണെങ്കിൽ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പുച്ഛിക്കപ്പെടുന്നതും ക്രൈസ്തവ ലോകത്തു നിന്ന് തന്നെയാണ് എന്നുള്ളൊരു വിരോധാഭാസം പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. വളരെ ശരിയാണ് അച്ഛന്റെ ആശയം. അതോടൊപ്പം തന്നെ ഈ അമ്മയുടെ ജീവിതത്തിൽ പ്രശംസ ആർജിക്കുവാൻ എങ്ങനെയൊക്കെ സാധ്യതകൾ ഉണ്ടായിട്ടുണ്ടോ അതുപോലെ തന്നെ തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതും അമ്മ വികാരം പ്രത്യേകം പ്രകടിപ്പിക്കാതെ തന്നെ രണ്ടും ഉൾക്കൊണ്ട ഒരു മാതൃത്വത്തിന്റെ ഉടമ കൂടിയായിരുന്നു. പ്രശംസ കൂടി വന്നപ്പോഴും തന്റെ സ്വഭാവത്തിനോ പ്രവർത്തനത്തിനോ യാതൊരു വ്യതിചലനവും ഉണ്ടായില്ല. തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴും പെറുപെറുപ്പോ പരാതികളോ ഒന്നും തന്നെ പ്രസ്താവിക്കുവാനോ മുഖഭാവത്തിലോ മനോഭാവത്തിലോ ഒന്നും വ്യക്തമാക്കുവാൻ ഇഷ്ടപ്പെടാത്തൊരമ്മ. ഈ അമ്മയുടെ അനുഗ്രഹീതമായ ഉപദേശവും വ്യക്തിജീവിതവുമാണ് മകനെ അനുഗ്രഹീതമായ ഒരു മഹൽ വ്യക്തിയാക്കി മാറ്റുവാൻ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിന് തന്റെ ദൗത്യങ്ങൾ വിജയിപ്പിക്കുവാൻ ഒരു പരിധിയിൽ കൂടുതൽ സഹായകമായത് അമ്മയുടെ സ്വർഗീയമായ വ്യക്തിജീവിതമായിരുന്നു എന്നതായിരുന്നു അച്ഛൻ നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചത്. പ്രത്യേകിച്ച് അതിനോട് ഞാൻ ഒന്നും കൂട്ടിച്ചേർക്കുവാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. കാരണം വളരെ ശക്തമായ ഒരു ആശയം നമ്മുടെ മുമ്പിൽ കേട്ടു കഴിഞ്ഞു. ഒരമ്മയ്ക്ക് മക്കളെ സ്വാധീനിക്കുവാൻ കഴിയുന്നതിന്റെ വ്യക്തമായ ചിന്ത പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് നൽകുകയാണ്. ഒരമ്മ ഒരു ഭവനത്തിൽ ദൈവാശ്രയ ബോധമുള്ളവളാണെങ്കിൽ അവിടുത്തെ കുടുംബനാഥനും മക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ആ ദൈവാശ്രയ ബന്ധത്തിൽ നിശ്ചയമായും നിലനിൽക്കുവാനായിട്ട് സാധിക്കും. ആ അമ്മ ലോകപ്രകാരമുള്ള മോഹങ്ങളിലേക്ക് കടന്നുപോകുന്ന ഒരമ്മയാണെങ്കിൽ നിശ്ചയമായും ലോകപ്രകാരം ജീവിക്കുന്ന ദൈവാശ്രയ ബോധം നഷ്ടപ്പെട്ട തലമുറകൾ ആ ഭവനത്തിൽ ഉണ്ടാകും എന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് പരോക്ഷമായി പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് നൽകിയത്. അതിനാൽ നമ്മൾ കേൾക്കുന്ന എല്ലാ അമ്മമാരും ദൈവാശ്രയ ബോധത്തിൽ കൂടുതൽ ഉറച്ചു നിൽക്കുവാനും അത് മുഖാന്തരം കുടുംബനാഥന്മാരും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ ദൈവാനുഗ്രഹ ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ ലോകപ്രകാരമുള്ള പ്രശസ്തിയേക്കാൾ ദൈവം ഏൽപ്പിക്കുന്ന ചുമതലകൾ ചുമതലാബോധത്തോടുകൂടി ഇടവകയ്ക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെയൊക്കെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛന്റെ അനുഗ്രഹീതമായ സന്ദേശം കഴിഞ്ഞ പല പ്രാവശ്യം അച്ഛൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ അനുഗ്രഹീതമായിരുന്നു എന്നൊരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്കുകളെ പൂർണ്ണമാക്കുന്നു.
താങ്ക് യു അച്ഛാ. ഇപ്പോഴ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. അതിനുശേഷം നമ്മുടെ മാതാവിന്റെ ദൈവമാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന അപേക്ഷയ്ക്ക് നടത്തുന്നതാണ്. പ്രത്യേകമായിട്ട് നമ്മുടെ ചിക്കാഗോ വികാരി എന്ന കെ എം തോമസ് അച്ഛനെ ഇപ്പോഴും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. അച്ഛന് ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഒരു തോമസ് പള്ളിക്കനെ ഓർക്കാം. അതുപോലെ ബാബു സക്കറിയ, ബെറ്റ്സി, സജി, ജെറി തോമസ്, സൂസൻ, ഷാജി, ഡാനിയൽ ജോസഫ്, ആനി, മറിയാമ്മ ജോർജ്, മാത്യു, ലിസി, പീറ്റർ, അക്കാമ, അനീഷ്, അലക്സ്, ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ആലീസ് ജോസഫ്, മറ്റൊരു ആലീസ്, ഇവരുടെയൊക്കെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഇപ്പോഴ് മാതാവിന്റെ നാമത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഈ സമയത്ത് ഐശക്കൽ നേർത്ത് നൽകുന്നതായിരിക്കും.
ആർദ്രതയുള്ളവനായ കർത്താവേ, കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരേണമേ. ഞങ്ങൾ നിന്നെ ആശ്രയമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങൾ ഒഴിച്ചു പോകുമാറാകരുത്. ഞങ്ങളെ രക്ഷിക്കുകയും സകല ദുരിതങ്ങളിൽ നിന്നും വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. മനുഷ്യകുലത്തിന്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും നീയാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നിൽ സങ്കേതപ്പെടുന്നതിനാൽ ഞങ്ങളോട് ദയ ചെയ്യണമേ. ഞങ്ങളോടൊട്ടും കോപിക്കുകയും അരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ കളങ്കങ്ങളും കുറവുകളും ഞങ്ങളോടോർക്കരുതേ. നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും കൈവേലിയും ആകയാലും നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാലും ഞങ്ങളെ സംരക്ഷിച്ച് നിനക്ക് പതിവുള്ള പ്രകാരം മാതൃതയോടും അനുകമ്പയോടും കൂടെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളേണ്ടമേ. നിന്റെ പക്കൽ അപേക്ഷ സ്വാതന്ത്ര്യവും സംപ്രീതിയുള്ളവളുമായ നിന്നെ പ്രസവിച്ച പരിശുദ്ധ കന്യക മറിയാമ്മയുടെ പ്രാർത്ഥനയാൽ ഉത്തമനേ ദയതോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. യുഗകാലങ്ങളിലൊക്കെയിലും മറവായി സ്ഥിതി ചെയ്തൊരു മർമ്മം നമ്മളെ കാലത്തികളിൽ നിസ്തവിധം വേളിവായി വന്നു. ദൂതത്തലവൻ ഗബ്രിയേൽ മധുരസ്വരത്തിൽ നിന്നോടായി അഭിവാദ്യം ചെയ്തോ ദീദം വിധ ചെയ്യാവായലേ മോദി. കരിയായുള്ളൊരു മുൾമരമേ സാക്ഷ്യത്തിൻ പെട്ടകവും നീ അതിർ കാണാത്താഴമി മോദി കമ്പരവേറ്റും സോഭാരം. യാക്കോബ് താതന്ദർശിച്ച വാനത്തും ശ്രേണിയെ മോദി കഗമേ ദേവികമഹമ്മന്ന നിക്ഷേപിത ചേപ്പേ മോദി. കാദാവിൻ പാപം പോക്കാൻ കാരണമായോളേ മോദി. ചീടുക കർത്തൻ നിൻ കൂടെ കുറിയേലായിസോൻ കുറിയേലായിസോൻ. മന്നാദിക്ഷേപിതച്ചപ്പും മുള പൂണ്ടോരാഹറോൻ വടിയും ഉൾക്കൊണ്ടൊരു നിയമത്തെട്ടി ശ്ലേമോൻ തൻറൂമാനുമിവ നിൻസാമ്യം ദൈവജനനി ദൃഷ്ടാന്തേ നിബിഹന്മാരും വെളിപാടാൽ ശ്ലീഹന്മാരും നിന്നുൾമർമ്മം കാണിച്ചു. നിന്നുടെ സുധന മസിഹായി സ്തുതി ചെയ്യും നാടിയാ ഞങ്ങൾ. താനെന്നും വന്ദ്യൻ തന്നേ ബാർക്കുമോർ. ശുദ്ധതകളുടെ ശുദ്ധ സ്ഥലത്ത് സകല വിശുദ്ധന്മാർക്കും ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വചനമാം ദൈവത്തെ പ്രസവിച്ച നിർമ്മലി സകലത്തിലും മഹത്വമുള്ളവളുമായ മാതാവേ, ഞങ്ങളെ എല്ലാവരെയും സകല ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടതേ. കൃപ നിറഞ്ഞ മാതാവേ, അപേക്ഷിക്കുന്നവരുടെ യാചനകളെ അപേക്ഷിക്കാത്തുള്ള എന്നിങ്ങനെ നിന്നോട് നിലവിളിച്ചപേക്ഷിക്കുന്ന സകലരും നിന്റെ മധ്യസ്ഥതയാൽ വരുവാനിടിക്കുന്ന സകല ശിക്ഷകളിൽ നിന്നും സംരക്ഷിക്കപ്പെടേണമേ. ഞങ്ങളുടെ നാഥയാകുന്ന കന്യകെ, ശുദ്ധിമതിയും ശ്രേഷ്ഠയുമായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്നിൽ നിന്ന് ജനിച്ചവനായ പുത്രൻ ഞങ്ങളുടെ ബലഹീനതകളെ പരിഹരിക്കുകയും രോഗങ്ങളെ സൗഖ്യമാക്കുകയും കറകളെ മായിച്ചു കളയുകയും ആത്മാക്കളെ വിശുദ്ധീകരിക്കുകയും നിരൂപണങ്ങളെ സ്ഫുടം ചെയ്യുകയും ചിന്തകളെ വെടിപ്പാക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കേണ്ടവേ. അവൻ ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുകയും പാതകളെ ശരിപ്പെടുത്തുകയും നടപടികളെ സ്ഥിരപ്പെടുത്തുകയും കടങ്ങളെ വീട്ടുകയും കുറവുകളെ നീക്കിക്കളയുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞ മാതാവേ, നിന്റെ ഏകജാതനായ പുത്രനോടുള്ള നിന്റെ യാചനയാൽ ഞങ്ങളുടെ ബലഹീനതകൾ നീങ്ങി ഞങ്ങൾ ശക്തിപ്പെടേണമേ. വൃദ്ധജനങ്ങൾ സംരക്ഷിക്കപ്പെടേണമേ. യൗവനക്കാർ കാത്തുകൊള്ളപ്പെടേണമേ. സ്ത്രീ പുരുഷന്മാർ ദൈവഭക്തിയുള്ളവരാകണമേ. ശിശുക്കൾ വളർത്തപ്പെടുകയും സമീപസ്ഥന്മാർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമേ. വിദൂരസ്ഥന്മാർ സമാധാനത്തോടെ തിരിച്ചു വരികയും ദുർബലന്മാർക്ക് കനിവ് ലഭിക്കുകയും ചെയ്യണമേ. പാപികളുടെ കടങ്ങൾ ക്ഷമിക്കപ്പെടേണമേ. വിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കേണ്ടവേ. അധർമ്മികളായ മനുഷ്യരുടെ ദുഷ്ടതകളിൽ നിന്നും കരുണയില്ലാത്ത അധികാരികളുടെ പീഡനങ്ങളിൽ നിന്നും പരിശുദ്ധ സഭയും അതിന്റെ മക്കളും സംരക്ഷിക്കപ്പെടേണമേ. ശുദ്ധിമതിയായ മാതാവെ, കീർത്തിയുള്ളതും സുപ്രസിദ്ധവുമായ അതിന്റെ പരിശുദ്ധതയെ സമീപിക്കുന്ന സകലരിൽ നിന്നും ദ്രോഹികളുടെ നോട്ടത്തെ പിന്തിരിപ്പിക്കുവാൻ നിന്റെ ഏകപുത്രനോട് അപേക്ഷിക്കണമേ. നിന്റെ പ്രാർത്ഥനയാൽ നിരന്തരമായും എല്ലാ കാലത്തും ദൈവകരുണയാകുന്ന കോട്ടെ അവരെ ചുറ്റുകയും ദൈവകൃപയാകുന്ന യവനിക അവരെ മറയ്ക്കുകയും അവർ വിജയികളായി തീരുകയും ചെയ്യുമാറാകട്ടെ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതകളിൽ നിന്നും അവർ വിമുക്തരാകണമേ. അവരും ബലഹീന രാജ്യങ്ങളും സന്നിഹിതരായിരിക്കുന്ന എല്ലാ പട്ടക്കാരും ശമാശന്മാരും ശുശ്രൂഷകരും വിശ്വാസികളായ സകല ജനങ്ങളും കാത്തുകൊള്ളപ്പെടേണവേ. ഞങ്ങൾ മൂന്ന് പ്രാവശ്യം കുറിയേലായിച്ചത്തിൽ പറയുന്നു, കുറിയേലായിസോൻ കുറിയേലായിസോൻ കുറിയേലായിസോൻ. കർത്താവ മശിഹ ഞങ്ങൾ തൻ സൃഷ്ടാവേ, കൃപചേദീടണവേ നിന്മാതാവിൻ പ്രാർത്ഥന മൂലം പൈശാചിക പദത്തിൽ നിന്നും ദുർസേനകളീതും മോചനമേ ഗണവേ ഞങ്ങളെ സംരക്ഷിച്ചിടണവേ. നിൻഗാടിയാർ ഞങ്ങൾ തൃക്കൈയിൽ ബേവും ആർത്തിക്കുന്നുദയാ ആലംബം നീ തന്നെ ഞങ്ങൾക്കും നാഥ. ഞങ്ങൾ തൻ വിഗതർക്കും നൽകാക്ഷമയും പുണ്യമതും പരിപൂർണ പാപവിമോചനവും.
ൃപ ചെയ്തിടണമേ,
നാഥ അരുളി കൃപ ചെയ്തിടണമേ, നാഥ അരുളി കൃപ ചെയ്തിടണമേ, നാഥ അരുളി കൃപ ചെയ്തിടണമേ. നാഥ കനിവാൽ കൃപ ചെയ്തിടണമേ, നാഥ കനിവാൽ കൃപ ചെയ്തിടണമേ, നാഥ കനിവാൽ കൃപ ചെയ്തിടണമേ, നാഥ കനിവാൽ കൃപ ചെയ്തിടണമേ, നാഥ കനിവാൽ കൃപ ചെയ്തിടണമേ,
നാഥ കനിവാൽ കൃപ ചെയ്തിടണമേ, നാഥ കനിവാൽ കൃപ ചെയ്തിടണമേ, നാഥ കനിവാൽ കൃപ ചെയ്തിടണമേ, നാഥ കനിവാൽ കൃപ ചെയ്തിടണമേ, നാഥ കനിവാൽ കൃപ ചെയ്തിടണമേ.
ഞങ്ങളുടെ കർത്താവേദനക്കു സ്തുതി, ഞങ്ങളുടെ കർത്താവേദനക്കു സ്തുതി, എന്നേക്കും ഞങ്ങളുടെ ശരണവേദനക്കു സ്തുതി. ബാർക്കുമോ
പ്രകൃതനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിട്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ആ ദുഷ്ടമന്ത്രം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഇന്നുണ്ടെന്നാൽ രാജ്യ ശക്തി മോത്തവും നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു, നിന്റെ വയറ്റിൽ ഫലമായി നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. കുട്ടികളെ അറിയാമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തിലും ദൈവത്തമ്പരോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ.
ആശീർവാദം പറഞ്ഞ ബി സി ഓഫീസർ പാറയ്ക്കുമോർ പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്ര നമ്പരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവാസം നമ്മളെല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് ഏതൊക്കെ രോഗികളെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചോ, അല്ലാതെ നമ്മുടെ മനസ്സില് രോഗികളായി നമ്മൾ പേര് പറയാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും, പലതരത്തിലുള്ള ദുഃഖത്തിലും പ്രയാസത്തിലും കടന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും, സകല വാങ്ങിപ്പോയവരുടെ ആത്മാക്കളുടെ മേലും എന്നെപ്പോഴും നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമീൻ. ധന്യവാർന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും നന്ദി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് വന്യ തോമസ് മാത്യു അച്ഛൻ വളരെ അനുഗ്രഹീതമായ കാലിക പ്രസക്തിയുള്ള ഒരാശയം നമുക്ക് പങ്കുവച്ചു. പ്രിയപ്പെട്ട അച്ഛനുള്ള സ്നേഹം നന്ദി ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തിയ വന്യ ഐസക് അച്ഛനോടുള്ള സ്നേഹം നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇത് സംബന്ധിച്ച വന്യ മാമനച്ഛൻ, വന്യ വി സി വർഗീസച്ഛൻ, ജോയി അച്ഛൻ, എല്ലാ വൈദികരോടും, പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ വീട്ടിൽ സമർപ്പിക്കുന്നു. ഈ ഞായറാഴ്ച, ശനിയാഴ്ച 15 നോമ്പ് വീടുന്നു. ചില പള്ളികളിലൊക്കെ ഞായറാഴ്ച തിരുനാൾ പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. മാതാവിന്റെ മധ്യസ്ഥത സഭയ്ക്കും സമൂഹത്തിനും ദേശത്തിനും ലോകത്തിനും ഒക്കെ കാവലും കോട്ടയും ആകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ബൈബിൾ വായിച്ച മോഹനങ്ങൾ, അതുപോലെ തന്നെ അപ്രിസ്റ്റേറ്റ് ചുമതലപ്പെട്ട മനോജ്, എല്ലാവരോടും അല്പമായി അധികമായോ ഇതിനുവേണ്ടി നേതൃത്വം നൽകുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ദൈവം വരാൻ അനുഗ്രഹിക്കട്ടെ. ആശംസിക്കുന്നു.